ഓം ശാന്തി. 18/11/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നതിനുള്ള സേവനത്തിൽ നിങ്ങൾക്ക് വളരെ താൽപര്യം വേണം. പക്ഷേ ഈ സേവനം ചെയ്യുന്നതിന് തന്റെ ഉള്ളിൽ ഉറച്ച ധാരണ വേണം. ചോദ്യം: ആത്മാവിൽ അഴുക്ക് പിടിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ ഏതഴുക്കാണ് പിടിക്കുന്നത്? ഉത്തരം: ബന്ധുമിത്രാദികളുടെ ഓർമ്മയിലൂടെ ആത്മാവിൽ അഴുക്ക് പിടിക്കുന്നു. ഒന്നാം നമ്പർ അഴുക്ക് ദേഹാഭിമാനത്തിന്റേതാണ്. പിന്നീട് ലോഭ മോഹങ്ങളുടെയും അഴുക്ക് പിടിക്കുന്നു. ഈ വികാരങ്ങളുടെ അഴുക്ക് ആത്മാവിൽ പറ്റിപ്പിടിക്കുന്നു. പിന്നീട് അച്ഛനെ ഓർമ്മിക്കാൻ മറന്നുപോകുന്നു. പിന്നെ സേവനം ചെയ്യാൻ സാധിക്കില്ല. ഗീതം: അങ്ങയുടെ വിളി കേൾക്കാൻ ഹൃദയം ആഗ്രഹിക്കുന്നു. ഓം ശാന്തി. ഈ ഗീതം വളരെ നല്ലതാണ്. കുട്ടികൾ ഗ്യാരണ്ടി പറയുന്നു, അങ്ങയിൽ നിന്ന് ഈ ജ്ഞാനം കേട്ട് പിന്നെ കേൾപ്പിക്കാൻ ഹൃദയം ആഗ്രഹിക്കുന്നു. കുട്ടികൾ ഓർമ്മിക്കുന്നുണ്ട്. തീർച്ചയായും ചിലർ ഓർമ്മിക്കുകയും പിന്നെ ചിലർ കൂടിക്കാഴ്ച നടത്തിയിട്ടും ഉണ്ടാകും. പറയാറുണ്ട്, കോടിയിൽ ചിലരാണ് വന്ന് ഈ സമ്പത്ത് എടുക്കുന്നത്. ഇപ്പോൾ ബുദ്ധി വളരെ വിശാലമായിരിക്കുന്നു. തീർച്ചയായും 5000 വർഷം മുമ്പും അച്ഛൻ രാജയോഗം പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടാകും. ആദ്യമാദ്യം ജ്ഞാനം ആരാണ് കേൾപ്പിച്ചത് എന്നത് മനസ്സിലാക്കി കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ ഇതിൽ തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, സർവശാസ്ത്ര ശിരോമണി ഗീതയാണ് ഭാരതത്തിന്റെ ശാസ്ത്രം. ശാസ്ത്രങ്ങളുടെ മാതാവായ ഗീത ആരാണ് ഉച്ചരിച്ചത്? പിന്നീട് അതിലൂടെ ഏത് ധർമ്മമാണ് സ്ഥാപിക്കപ്പെട്ടത് എന്നത് മാത്രം മനുഷ്യർ മറന്നുപോയി. ബാക്കി പാടുന്നുണ്ട്, അല്ലയോ ഭഗവാനെ വന്നാലും എന്ന്. പുതിയ ലോകത്തിന്റെ രചന നടത്താൻ ഭഗവാൻ തീർച്ചയായും വരിക തന്നെ ചെയ്യും. മുഴുവൻ ലോകത്തിന്റെയും ഫാദറല്ലേ? അങ്ങ് വരികയാണെങ്കിൽ സുഖമോ ശാന്തിയോ ലഭിക്കും എന്ന് ഭക്തർ പാടുന്നുണ്ട്. സുഖം, ശാന്തി എന്നിവ രണ്ട് വസ്തുക്കളാണ്. സത്യയുഗത്തിൽ തീർച്ചയായും സുഖം ഉണ്ടായിരുന്നു. ബാക്കി ആത്മാക്കളെല്ലാം ശാന്തി ദേശത്തിലായിരുന്നു. ഈ പരിചയം നൽകണം. പുതിയ ലോകത്തിൽ പുതിയ ഭാരതം രാമരാജ്യമായിരുന്നു. അവിടെ സുഖമായിരുന്നു. അതിനാലാണ് രാമരാജ്യത്തിന് ഇത്രയും മഹിമയുള്ളത്. അതിനെ രാമരാജ്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ രാവണ രാജ്യം എന്നാണ് പറയേണ്ടത്. എന്തെന്നാൽ ഇവിടം മുഴുവൻ ദുഃഖമാണ്, അവിടെ സുഖമാണ്. അച്ഛൻ വന്ന് സുഖം നൽകുകയാണ്. ബാക്കി എല്ലാവർക്കും ശാന്തിധാമത്തിൽ ശാന്തി ലഭിക്കും. ശാന്തിയുടെയും സുഖത്തിന്റെയും ദാതാവ് അച്ഛനല്ലേ? ഇവിടെ മുഴുവൻ അശാന്തിയും ദുഃഖവുമാണ്. അതിനാൽ ബുദ്ധിയിൽ ഈ ജ്ഞാനം ഉറയ്ക്കണം. അതിലൂടെ അവസ്ഥ വളരെ നല്ലതാകും. ഇങ്ങനെ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. പക്ഷേ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇതിന് വളരെ ഉറച്ച ധാരണ വേണം. പിന്നീട് ആര് ചോദ്യം ചോദിച്ചാലും മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കണം. അവസ്ഥ നല്ലതായിരിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ദേഹാഭിമാനത്തിൽ, ചിലപ്പോൾ ക്രോധത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ മോഹത്തിൽ വീണുപോകും. ബാബ, ഇന്ന് ഞാൻ ക്രോധത്തിൽ വീണുപോയി, ഇന്ന് ഞാൻ ലോഭത്തിൽ വീണുപോയി എന്നെഴുതിക്കൊണ്ടിരിക്കും. അവസ്ഥ ശക്തിയുള്ളതായാൽ പിന്നെ വീഴുക എന്ന കാര്യമേയില്ല. വളരെ ലഹരിയുണ്ടാകും. മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യൂ. ഗീതവും വളരെ നല്ലതാണ്. ബാബ അങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾ വളരെ സുഖികളായി തീരും. തീർച്ചയായും അച്ഛന് വരിക തന്നെ വേണം. ഇല്ലെങ്കിൽ ആര് പതിത സൃഷ്ടിയെ പാവനമാക്കി മാറ്റും? കൃഷ്ണനാണെങ്കിൽ ദേഹധാരിയാണ്. കൃഷ്ണന്റെയോ അല്ലെങ്കിൽ ബ്രഹ്മശങ്കരന്മാരുടെയോ പേരെടുക്കാൻ സാധിക്കില്ല. പതിത പാവന വരൂ എന്ന് പാടുന്നുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ഈ ആരെ പ്രതിയാണ് പാടുന്നത്? പതിത പാവനൻ ആരാണ്? അവർ എപ്പോഴാണ് വരുന്നത്? പതിത പാവനനെ വിളിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇത് പതിത ലോകമല്ലേ? പാവന ലോകമെന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. പതിത ലോകത്തെ ആര് പാവനമാക്കി മാറ്റും? ഗീതയിലുണ്ട്, ഭഗവാൻ രാജയോഗം പഠിപ്പിച്ചു, ഈ വികാരങ്ങളുടെ മേൽ വിജയം നേടി. കാമം മഹാശത്രുവാണ്. രാജയോഗം ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. കാമം മഹാശത്രുവാണ് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിക്കേണ്ടി വരുന്നു. ഞാൻ സർവവ്യാപിയാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഏത് ശാസ്ത്രത്തിലാണ് എഴുതിയിട്ടുള്ളത്? ആരെയാണ് പതിത പാവനൻ എന്ന് പറയുന്നത്? എന്താ, പതിത പാവനി ഗംഗയാണോ അതോ മറ്റാരെങ്കിലുമാണോ? ഗാന്ധിജിയും പറഞ്ഞിരുന്നു പതിത പാവന വരൂ എന്ന്. ഗംഗയാണെങ്കിൽ എപ്പോഴും ഇവിടെ തന്നെ ഉള്ളതാണ്. ഗംഗ പുതിയതൊന്നുമല്ല. ഗംഗയെ അവിനാശി എന്ന് പറയുന്നു. തത്വങ്ങൾ തമോഗുണിയാകുമ്പോൾ അതിനും ചഞ്ചലത ഉണ്ടാകുന്നു, കര കവിഞ്ഞു ഒഴുകുന്നു, വഴി മാറുന്നു. സത്യയുഗത്തിൽ എല്ലാം ക്രമപ്രകാരം നടക്കും. മഴ കുറയുക കൂടുക ഇതൊന്നും ഉണ്ടാകില്ല. അവിടെ ദുഃഖത്തിന്റെ കാര്യമേ ഇല്ല. അതിനാൽ ബുദ്ധിയിൽ ഇതുണ്ടാകണം. പതിത പാവനൻ നമ്മുടെ അച്ഛൻ തന്നെയാണ്. പതിത പാവനനെ ഓർമ്മിക്കുമ്പോൾ എപ്പോഴും പറയുന്നു, അല്ലയോ ഭഗവാനെ, അല്ലയോ പിതാവേ. ഇതാരാണ് പറഞ്ഞത്? ആത്മാവാണ്. നിങ്ങൾക്കറിയാം, പതിത പാവനനായ ശിവബാബ വന്നിരിക്കുകയാണ്. നിരാകാരൻ എന്ന വാക്ക് തീർച്ചയായും ഇടണം, ഇല്ലെങ്കിൽ സാകാരത്തിലുള്ളവരെ അംഗീകരിക്കും. ആത്മാവ് പതിതമായിരിക്കുകയാണ്. എല്ലാവരും ഈശ്വരനാണ് എന്ന് പറയാൻ സാധിക്കില്ല. അഹം ബ്രഹ്മാസ്മി ശിവോഹം എന്ന് പറയുന്നത് ഒന്നു തന്നെയാണ്. എന്നാൽ രചനയുടെ അധികാരി ഒരേ ഒരു രചയിതാവാണ്. മനുഷ്യർ അതിനെ നീട്ടിവലിച്ചു പറഞ്ഞാലും നമ്മുടെ കാര്യം ഒരു സെക്കൻഡിന്റേതാണ്. സെക്കൻഡിൽ അച്ഛന്റെ സമ്പത്ത് ലഭിക്കുന്നു. സ്വർഗത്തിലെ രാജ്യപദവിയാണ് അച്ഛന്റെ സമ്പത്ത്. അതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ ജീവൻ ബന്ധനമാണ്. മനസ്സിലാക്കി കൊടുക്കണം, എപ്പോഴാണോ അങ്ങ് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ മുക്തി, ജീവൻ മുക്തിയുടെ സമ്പത്ത് നൽകും. അതിനാലാണ് എഴുതുന്നത്, മുക്തി ജീവൻ മുക്തി ദാതാവ് ഒരാളാണ്. ഇതും മനസ്സിലാക്കി കൊടുക്കണം. സത്യയുഗത്തിൽ ഒരേ ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മമാണുള്ളത്. അവിടെ ദുഃഖത്തിന്റെ പേരു പോലും ഇല്ല. അത് സുഖധാമമാണ്. സൂര്യവംശികളുടെ രാജ്യമായിരിക്കും. പിന്നീട് ത്രേതായുഗത്തിൽ ചന്ദ്രവംശിയും അതിനുശേഷം ദ്വാപരത്തിൽ ഇസ്ലാമികളും ബൌദ്ധികളും വരുന്നു. മുഴുവൻ പാർട്ടും അടങ്ങിയിരിക്കുന്നു. ഒരു ബിന്ദുവായ ആത്മാവിലും പിന്നെ പരമാത്മാവിലും എത്ര പാർട്ടാണ് അടങ്ങിയിരിക്കുന്നത്? ശിവന്റെ ചിത്രത്തിലും ഇതെഴുതണം, ഞാൻ ഇത്രയും വലിയ ജ്യോതിർലിംഗമല്ല, ഞാൻ നക്ഷത്ര സമാനമാണ്. ആത്മാവും നക്ഷത്ര സമാനമാണ്. പാടുന്നുമുണ്ട്, ഭൃഗുട്ടിക്ക് നടുവിൽ തിളങ്ങുന്നു ഒരത്ഭുത നക്ഷത്രം എന്ന്. എങ്കിൽ അത് ആത്മാവ് തന്നെയാണ്. ഞാനും പരമപിത പരമാത്മാവാണ്. പക്ഷെ ഞാൻ പരമവും പതിത പാവനനുമാണ്. എന്റെ ഗുണങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ മുഴുവൻ ഗുണങ്ങളും എഴുതണം. ഒരു ഭാഗത്ത് ശിവബാബയുടെ മഹിമയും മറുഭാഗത്ത് കൃഷ്ണന്റെ മഹിമയും. വിപരീത കാര്യങ്ങളാണ്. അത് നല്ല പദങ്ങൾ ഉപയോഗിച്ച് എഴുതണം. അത് മനുഷ്യർക്ക് വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണം. സ്വർഗവും നരകവും സുഖവും ദുഃഖവും, അതിനെ കൃഷ്ണന്റെ രാത്രിയും പകലും എന്നോ ബ്രഹ്മാവിന്റേതെന്നോ പറയാം. സുഖവും ദുഃഖവും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നത് നിങ്ങൾ കുട്ടികൾക്കറിയാം. സൂര്യവംശി 16 കലയും ചന്ദ്രവംശി 14 കലയുമാണ്. സൂര്യവംശി സമ്പൂർണ സതോപ്രധാനവും ചന്ദ്രവംശി സതോയുമാണ്. സൂര്യവംശി തന്നെയാണ് പിന്നീട് ചന്ദ്രവംശിയാകുന്നത്. സൂര്യവംശി ത്രേതായുഗത്തിലെത്തുമ്പോൾ തീർച്ചയായും ചന്ദ്രവംശിയായാണ് ജന്മമെടുക്കുക, രാജ്യപദവി തന്നെയാണ് എടുക്കുക. ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിയിൽ ഇരിക്കണം. എത്രത്തോളം ഓർമ്മയിൽ ഇരിക്കുന്നുവോ, ദേഹി അഭിമാനി ആകുന്നുവോ, അത്രയും ധാരണയുണ്ടാകും. അവർ സേവനവും വളരെ നന്നായി ചെയ്യും. ഞങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ധാരണ ചെയ്യുന്നത്, ഇങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായി ഇപ്രകാരം വിചാരസാഗര മന്ഥനം ചെയ്യുന്നു എന്ന് സ്പഷ്ടമായി മറ്റുള്ളവരെ കേൾപ്പിക്കാൻ സാധിക്കും. മുഴുവൻ സമയവും വിചാരസാഗര മന്ഥനം നടന്നുകൊണ്ടിരിക്കും. ആരിലാണോ ജ്ഞാനമില്ലാത്തത്, അവരുടെ കാര്യം തന്നെ വേറെയാണ്, ധാരണ ഉണ്ടാകില്ല. ധാരണ ഉണ്ടാവുകയാണെങ്കിൽ സർവീസ് ചെയ്യണം. ഇപ്പോൾ സേവനം വളരെ വൃദ്ധി പ്രാപിക്കുന്നുണ്ട്. ദിനം പ്രതിദിനം മഹിമ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നിങ്ങളുടെ പ്രദർശനികളിലും വളരെയധികം പേർ വരും. എത്ര ചിത്രങ്ങൾ ഉണ്ടാക്കേണ്ടി വരും? വളരെ വലിയ മണ്ഡപം ഉണ്ടാക്കണം. ഇത് മനസ്സിലാക്കാൻ ഏകാന്തത വേണം. നമ്മുടെ മുഖ്യ ചിത്രങ്ങൾ വൃക്ഷവും ചക്രവും ലക്ഷ്മി നാരായണനുമാണ്. രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ നിന്നും ഇവർ ആരാണ് എന്നത് അത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ സമയം നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ ഇങ്ങനെ പാവനമാക്കി മാറ്റുകയാണ്. എല്ലാവരും ഒരുപോലെ സമ്പൂർണമാകില്ല. ആത്മാവ് പവിത്രമായി മാറും, എന്നാൽ ജ്ഞാനം എല്ലാവരും ഒരുപോലെ ധാരണ ചെയ്യില്ല. ധാരണ ഉണ്ടാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം, ഇവർ കുറഞ്ഞ പദവി നേടും. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി എത്ര തീക്ഷ്ണമായി! എല്ലാ ക്ലാസ്സിലും നമ്പർ വൈസ് ഉണ്ടായിരിക്കും. ചിലർ തീക്ഷ്ണം, ചിലർ മങ്ങിയിട്ട്. ഇവിടെയും നമ്പർ വൈസാണ്. അഥവാ നന്നായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് മൂന്നാം തരത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളെ ലഭിക്കുകയാണെങ്കിൽ അവർ കരുതും ഇവർ ഒന്നുമല്ല, അതിനാൽ പുരുഷാർത്ഥം ചെയ്യണം. നന്നായി മനസ്സിലാക്കുന്ന ആൾക്ക് നന്നായി മനസ്സിലാക്കി കൊടുക്കുന്നയാൾ തന്നെ വേണം. എല്ലാവരും ഒരുപോലെ പാസാവില്ല. ബാബയ്ക്ക് പരിധിയുണ്ട്. കൽപ്പകൽപ്പം ഈ പഠിത്തത്തിന്റെ റിസൾട്ട് വരും. മുഖ്യമായി 8 പേർ പാസാകും, പിന്നെ 100, പിന്നെയാണ് 16,000, പിന്നീട് പ്രജകൾ. അതിലും ധനികൻ, പാവപ്പെട്ടവൻ എല്ലാവരും ഉണ്ടാകും. മനസ്സിലാക്കി തരികയാണ്, ഈ സമയം നിങ്ങൾ എന്ത് പുരുഷാർത്ഥത്തിലാണ്, ഏത് പദവി നേടാൻ യോഗ്യരാണ്? ടീച്ചർക്ക് തീർച്ചയായും അറിയാം. ടീച്ചേഴ്സും നമ്പർ വൈസാണ്. അഥവാ ടീച്ചർ നല്ലതാണെങ്കിൽ എല്ലാവരും സന്തോഷിക്കും. നന്നായി പഠിപ്പിക്കുന്നുണ്ട്, നല്ല സ്നേഹവുമുണ്ട്. ചെറിയ സേവാ കേന്ദ്രത്തെ വലുതാക്കുന്നത് വലിയ ഒരു ടീച്ചറായിരിക്കും. ബുദ്ധി കൊണ്ട് എത്ര ജോലി ചെയ്യണം! ജ്ഞാനമാർഗത്തിൽ അതിമധുരമായി മാറണം. എപ്പോഴാണോ മധുരമായ അച്ഛനുമായി സദാ യോഗമുണ്ടാകുന്നത്, അപ്പോഴാണ് മധുരമായി മാറുന്നത്, ധാരണയും ഉണ്ടാകും. ഇങ്ങനെയുള്ള മധുരമായ അച്ഛനുമായി പലർക്കും യോഗമില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും അച്ഛനുമായി പൂർണമായും യോഗം വയ്ക്കണം എന്നത് മനസ്സിലാക്കുന്നതേയില്ല. മായയുടെ കൊടുങ്കാറ്റ് വരിക തന്നെ ചെയ്യും. ചിലർക്ക് പഴയ മിത്ര സംബന്ധികളെ ഓർമ്മ വരും, ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും. അതിനാൽ മിത്ര സംബന്ധികളുടെ ഓർമ്മ ആത്മാവിനെ അഴുക്കാക്കുന്നു. അഴുക്കാവുമ്പോൾ ഭയപ്പെടുന്നു. ഇതിൽ ഭയക്കരുത്. മായ ഇത് ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് മേൽ അഴുക്ക് വീഴും. ഹോളിക്ക് ചായം പൂശാറില്ലേ? നമ്മൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയാണെങ്കിൽ അഴുക്കുണ്ടാകില്ല. അച്ഛനെ മറക്കുകയാണെങ്കിൽ ഒന്നാം നമ്പറിലുള്ള ദേഹാഭിമാനം എന്ന അഴുക്ക് വീഴും. പിന്നീട് ലോഭം, മോഹം എല്ലാം വരും. സ്വയത്തിനു വേണ്ടി പരിശ്രമിക്കണം, സമ്പാദിക്കണം. പിന്നീട് മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നതിന് ശ്രമിക്കണം. സെന്ററിൽ വളരെ നന്നായി സേവനം നടക്കും. ഇവിടെ വരുമ്പോൾ പറയുന്നു, ഞങ്ങൾ പോയി എല്ലാം തയ്യാറാക്കും, സെന്റർ തുറക്കും. എന്നാൽ ഇവിടെ നിന്ന് പോയാൽ എല്ലാം അവസാനിച്ചു. ബാബ സ്വയം പറയുന്നു, നിങ്ങൾ ഇതെല്ലാം മറക്കും. മനസ്സിലാക്കി കൊടുക്കാൻ യോഗ്യരായി മാറുന്നതുവരെ ഇവിടെ ഭട്ടിയിൽ ഇരിക്കണം. ശിവബാബയുമായിട്ടുള്ളതല്ലേ ഏറ്റവും മധുരമായ ബന്ധം? ഏത് പ്രകാരത്തിലുള്ള സേവനമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥൂല സേവനത്തിന് തീർച്ചയായും പ്രശംസ ലഭിക്കും. വളരെയധികം പേർ കഠിനമായി സേവനം ചെയ്യുന്നു. പക്ഷേ മറ്റു വിഷയങ്ങളും ഉണ്ടല്ലോ. ആ പഠിപ്പിലും അനേക വിഷയങ്ങൾ ഉണ്ടാകും. അതുപോലെ ആത്മീയ പഠിപ്പിലും വിഷയങ്ങളുണ്ട്. ആദ്യ നമ്പറിലുള്ള വിഷയം ഓർമ്മയാണ്, പിന്നീട് പഠിപ്പും. ബാക്കിയെല്ലാം ഗുപ്തമാണ്. ഈ ഡ്രാമയെയും മനസ്സിലാക്കണം. ഓരോ യുഗങ്ങളിലും 1250 വർഷങ്ങളുണ്ടെന്നത് ആർക്കും അറിയില്ല. സത്യുഗം എത്ര സമയം ഉണ്ടായിരുന്നു? ശരി, അവിടെ ഏത് ധർമ്മമായിരുന്നു? ഏറ്റവും കൂടുതൽ ജന്മം ഇവിടെ ആരുടേതായിരിക്കണം? ബൌദ്ധികളും ഇസ്ലാമികളും ഇത്രയും ജന്മം എടുക്കുമോ? ഈ കാര്യങ്ങൾ ആരുടെയും ബുദ്ധിയിൽ ഇല്ല. ശാസ്ത്രവാദികളോട് ചോദിക്കണം, നിങ്ങൾ ഭഗവാനു വാച എന്നാരെയാണ് പറയുന്നത്? സർവശാസ്ത്ര ശിരോമണി ഗീതയാണ്. ഭാരതത്തിൽ ആദ്യം ദേവീദേവതാ ധർമ്മമായിരുന്നു. അതിന്റെ ശാസ്ത്രം ഏതാണ്? ഭഗവാനു വാച എന്നത് സാധ്യമല്ല. സ്ഥാപനയും വിനാശവും ചെയ്യിക്കുക എന്നത് ഭഗവാന്റെ മാത്രം ജോലിയാണ്. ശ്രീകൃഷ്ണനെ അങ്ങനെ പറയില്ല. കൃഷ്ണൻ എപ്പോഴാണ് വന്നത്? ഇപ്പോൾ ഏത് രൂപത്തിലാണ്? ശിവബാബയുടെ മറുവശത്ത് ശ്രീകൃഷ്ണന്റെ മഹിമ തീർച്ചയായും എഴുതണം. ശിവനാണ് ഗീതയുടെ ഭഗവാൻ. ശിവനിലൂടെ കൃഷ്ണന് പദവി ലഭിച്ചു. കൃഷ്ണന്റെ 84 ജന്മങ്ങളും കാണിക്കുന്നുണ്ട്. അവസാനം ബ്രഹ്മാവിനെ ദത്തെടുത്ത ചിത്രവും കാണിക്കണം. നമ്മുടെ ബുദ്ധിയിൽ 84 ജന്മങ്ങളുടെ മാലയുണ്ട്. ലക്ഷ്മി നാരായണന്മാരുടെ 84 ജന്മങ്ങളും കാണിക്കണം. രാത്രിയിൽ വിചാരസാഗര മന്ഥനം ചെയ്ത് ചിന്തകൾ പൊയ്ക്കൊണ്ടിരിക്കണം. സെക്കൻഡിലാണ് ജീവൻ മുക്തി ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ എന്തെഴുതും? ജീവൻ മുക്തി അർത്ഥം സ്വർഗത്തിൽ പോകുക. അതും സ്വർഗത്തിന്റെ രചയിതാവായ അച്ഛൻ വരുമ്പോൾ, അച്ഛന്റെ മക്കളായി മാറുമ്പോൾ, അപ്പോൾ സ്വർഗത്തിന്റെ അധികാരികളാകും. സത്യുഗം പുണ്യാത്മാക്കളുടെ ലോകമാണ്. ഈ കലിയുഗം പാപാത്മാക്കളുടെ ലോകമാണ്. അത് നിർവികാരി ലോകമാണ്. അവിടെ മായാ രാവണന്റെ രാജ്യമില്ല. അവിടെ ഈ മുഴുവൻ ജ്ഞാനവും ഇല്ലെങ്കിലും ഞാൻ ആത്മാവാണ്, ഈ ശരീരം വൃദ്ധനായിരിക്കുന്നു, ഇതിനെ ഇപ്പോൾ ഉപേക്ഷിക്കണം, ഈ ചിന്തകൾ ഉണ്ടാകുമല്ലോ. ഇവിടെയാണെങ്കിൽ ആത്മജ്ഞാനം പോലും ആരിലുമില്ല. അച്ഛനിൽ നിന്ന് ജീവൻ മുക്തിയുടെ സമ്പത്ത് ലഭിക്കുന്നു. അതിനാൽ ഓർമ്മിക്കേണ്ടതും അച്ഛനെ തന്നെയല്ലേ? അച്ഛൻ ആജ്ഞ നൽകുകയാണ്, മന്മനാഭവ. ഗീതയിൽ ആരാണിങ്ങനെ മന്മനാഭവ എന്ന് പറഞ്ഞത്? എന്നെ ഓർമ്മിക്കൂ എന്നും വിഷ്ണുപുരിയെ ഓർമ്മിക്കൂ എന്നും ആർക്കാണ് പറയാൻ സാധിക്കുക? കൃഷ്ണനെ പതിതപാവനൻ എന്ന് പറയാൻ സാധിക്കില്ല. 84 ജന്മങ്ങളുടെ രഹസ്യവും ആർക്കെങ്കിലും അറിയാമോ? അതിനാൽ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അംഗീകാരമുണ്ടാകും. നിർഭയരായി എല്ലായിടത്തും ചുറ്റിക്കറങ്ങൂ. നിങ്ങൾ വളരെ ഗുപ്തമാണ്. വേഷം മാറിയും സേവനം ചെയ്യൂ. ചിത്രങ്ങൾ സദാ കൂടെ വയ്ക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, മധുരമായ അച്ഛനുമായി യോഗം വച്ച് അതിമധുരവും ദേഹി അഭിമാനിയുമായി മാറണം. വിചാരസാഗര മന്ഥനം ചെയ്ത് ആദ്യം സ്വയം ധാരണ ചെയ്യണം, പിന്നീട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. രണ്ട്, തന്റെ അവസ്ഥ വളരെ ശക്തിശാലിയാക്കണം, നിർഭയരായി മാറണം. മനുഷ്യനെ ദേവതയാക്കി മാറ്റുന്നതിനുള്ള സേവനത്തിൽ ലഹരി വേണം. വരദാനം: സദാ സന്തോഷത്തിന്റെ ഔഷധം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യുന്ന സന്തുഷ്ടരും ഭാഗ്യവാന്മാരുമായി ഭവിക്കട്ടെ. നിങ്ങൾ കുട്ടികളുടെ അടുക്കൽ സത്യമായ അവിനാശി ധനമുണ്ട്, അതിനാൽ ഏറ്റവും ധനികർ താങ്കളാണ്. ഉണക്ക റൊട്ടിയായിരിക്കും കഴിക്കുന്നതെങ്കിലും സന്തോഷത്തിന്റെ ഔഷധം അതിൽ നിറച്ചിട്ടുണ്ടായിരിക്കും. അതിനേക്കാൾ നല്ല ഔഷധം വേറെ ഉണ്ടാകില്ല. ഏറ്റവും നല്ല ഔഷധം കഴിക്കുന്നവർ, സുഖത്തിന്റെ റോട്ടി കഴിക്കുന്നവർ താങ്കളാണ്. അതിനാൽ സദാ സന്തുഷ്ടരാണ്. അതിനാൽ അപ്രകാരം സന്തുഷ്ടരാകൂ. അതുകൊണ്ട് മറ്റുള്ളവരും സന്തുഷ്ടരാകട്ടെ. അപ്പോൾ പറയാം സന്തുഷ്ട ആത്മാക്കളെന്ന്. സ്ലോഗൻ: നോളജ് ഫുൾ അവരാണ്. ആരുടെയാണോ ഒരു സങ്കല്പമോ വാക്കോ പോലും വ്യർത്ഥമായി പോകാത്തത്. ഓം ശാന്തി.